പോരാട്ടം അവസാനിക്കുന്നു. ആയിരം ആണ്ട് വാഴ്ചയുടെ അന്ത്യത്തിൽ ക്രിസ്തു വിശുദ്ധന്മാരും ദൂതസംഘവുമായി ഭൂമിയിലേക്ക് വീണ്ടും വരും. അവൻ ഉഗ്ര തേജസ്സോടെ വരുമ്പോൾ ദുഷ്ടന്മാരെ അവരുടെ അന്ത്യനാശത്തിനായി എഴുന്നേൽപ്പിക്കും. കടൽക്കരയിലെ മണൽ പോലെ എണ്ണിക്കൂടാത്ത സംഘം എഴുന്നേറ്റ് വരും. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുണ്ടായിരുന്നവരും ഈ സംഘവും തമ്മിൽ എന്തൊരന്തരം! നീതിമാന്മാർ അക്ഷയരായ യുവത്വത്തോടും സൗന്ദര്യത്തോടും കൂടിയും ദുഷ്ടന്മാർ രോഗത്തിൻ്റെയും മരണത്തിൻ്റെയും അടയാളങ്ങളോടുകൂടിയുമായിരിക്കും. ആ വലിയ സമൂഹത്തിൽ ഓരോരുത്തരുടെയും ദൃഷ്ടി ദൈവപുത്രൻ്റെ മഹത്വത്തിലേക്ക് തിരിയും. ദുഷ്ടന്മാരുടെ ആ സംഘം ഏകസ്വരത്തിൽ കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് ആർത്തു വിളിക്കും. ഈ ആർപ്പിന് അവരെ പ്രേരിപ്പിക്കുന്നത് യേശുവിനോടുള്ള സ്നേഹമല്ല, ഇഷ്ടമില്ലാത്ത അധരങ്ങളിൽ നിന്നും സത്യത്തിൻ്റെ ശക്തിയാണ് ഇതിന് അവരെ പ്രേരിപ്പിക്കുന്നത്. കല്ലറകളിലേക്ക് പോയപ്പോൾ അതേ ക്രിസ്തുവിനോടുണ്ടായിരുന്ന അതേ ശത്രുതയോടും മത്സരത്തിൻ്റെ ആത്മാവോടും കൂടെ എഴുന്നേറ്റുവരും. കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ തെറ്റുകൾ തിരുത്താൻ അവർക്ക് ഇനിയൊരു കൃപാകാലം ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് ഒന്നും നേടുകയുമില്ല. ജീവിതത്തിൽ ഉടനീളമുള്ള കൽപ്പനാലംഘനം അവരുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാമത് ഒരു അവസരം കൂടെ ലഭിച്ചാൽ മുമ്പിലത്തേതുപോലെ ദൈവത്തിനെതിരായി മത്സരിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പനകളെ ഒഴിവാക്കുകയും ചെയ്യും. ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതും ദൂതന്മാർ അവൻ്റെ വീണ്ടും വരവിൻ്റെ വാഗ്ദത്തം ആവർത്തിച്ചതുമായ അതേ ഒലിവുമലയിൽ തന്നെ അവൻ ഇറങ്ങിവരും. എല്ലാ വിശുദ്ധന്മാരോടും കൂടെ എൻ്റെ ദൈവമായ കർത്താവ് വരും. അന്നാളിൽ അവൻ്റെ കാൽ യെരുശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല നടുവേ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. യഹോവ സർവഭൂമിക്കും രാജാവാകും. അന്നാളിൽ യഹോവ ഏകനും അവൻ്റെ നാമം ഏകവുമായിരിക്കുമെന്ന് പ്രവാചകൻ പറയുന്നു. സെഖറിയാവ് 14:5-4-9. പുതിയ യെരുശലേം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെപ്പോലെ ഒരുങ്ങി അതിനായി ശുദ്ധീകരിക്കപ്പെട്ട ഒലിവുമലയിൽ വിശുദ്ധന്മാരോടും ദൂതന്മാരോടുമൊപ്പം ഇറങ്ങും. അതിനെ നശിപ്പിക്കുന്നതിനായുള്ള അവസാന പോരാട്ടത്തിനായി സാത്താൻ ഇപ്പോൾ ഒരുങ്ങുന്നു. അധികാരം നഷ്ടപ്പെടുകയും വഞ്ചനയുടെ പ്രവൃത്തികളിൽ നിന്ന് ഛേദിക്കപ്പെടുകയും ചെയ്തപ്പോൾ അവൻ നിർഭാഗ്യവാനും വിഷണ്ണനുമായി തീർന്നിരുന്നു. എന്നാൽ മരിച്ച ദുഷ്ടന്മാർ ഉയർത്തെഴുന്നേൽക്കുകയും വലിയ സമൂഹം അവൻ്റെ കൂടെ കാണപ്പെടുകയും ചെയ്തപ്പോൾ അവൻ്റെ ആഗ്രഹങ്ങൾ ഉണരുകയും പോരാട്ടത്തിന് കീഴ്പ്പെടാതിരിക്കാൻ തീരുമാനിക്കുകയും ചെയ്യും. ഈ ദുഷ്ടന്മാരെയെല്ലാം ഒരുമിച്ച് അവൻ്റെ കൊടിക്കീഴിൽ ചേർത്ത് അവരിലൂടെ അവൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കും. ദുഷ്ടന്മാർ സാത്താൻ്റെ അടിമകളാണ്. ക്രിസ്തുവിനെ നിരസിക്കുക മൂലം എതിരാളിയുടെ ഭരണം അവർ അംഗീകരിച്ചിരുന്നു. അവൻ്റെ ഉപദേശങ്ങളും ആജ്ഞകളും സ്വീകരിക്കുവാൻ അവർ തയ്യാറാണ്. എങ്കിലും അവൻ്റെ ആദ്യത്തെ വഞ്ചന പോലെ താൻ സാത്താനാണെന്ന് അവൻ സമ്മതിക്കുകയില്ല. ലോകത്തിൻ്റെ ശരിയായ ഉടമസ്ഥനായ പ്രഭു താനാണെന്നും തൻ്റെ അവകാശം അന്യായമായി തന്നിൽ നിന്നും പിടിച്ചെടുത്തെന്നും അവൻ അവകാശപ്പെടും. കല്ലറകളിൽ നിന്നും അവരെ ഉയർപ്പിച്ചത് തൻ്റെ ശക്തിയാലാണെന്നും ഏറ്റവും ക്രൂരമായ അരാജകത്വത്തിൽ നിന്നും തങ്ങളെ അവൻ ഉടനെ വിടുവിക്കുമെന്നും ഉറപ്പുകൊടുത്തു. തന്നോടൊപ്പം നശിപ്പിക്കുവാൻ പോകുന്ന തൻ്റെ പ്രജകളുടെ ഒരു വീണ്ടെടുപ്പുകാരനായി തന്നെ സ്വയം അവരോധിക്കുന്നു. ക്രിസ്തുവിൻ്റെ സാന്നിധ്യമില്ലായകയാൽ സാത്താൻ തൻ്റെ അവകാശവാദങ്ങളെ സ്ഥാപിക്കാൻ അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. അവൻ ബലഹീനനെ ശക്തനാക്കുകയും എല്ലാവരെയും തൻ്റെ ആത്മാവിനാലും ശക്തിയാലും പ്രചോദിപ്പിക്കുകയും ചെയ്യും. വിശുദ്ധന്മാരുടെ പാളയത്തിനെതിരെ അവരെ നയിക്കാനും വിശുദ്ധ നഗരത്തെ കൈവശപ്പെടുത്താനും നിർദ്ദേശിക്കും. മരിച്ചവരിൽ നിന്നും ഉയർത്ത എണ്ണമറ്റ ദുഷ്ടന്മാരോട് അവരുടെ നേതാവ് എന്ന നിലയിൽ നഗരത്തെ കീഴടക്കി സിംഹാസനവും രാജ്യത്വവും വീണ്ടെടുക്കാൻ തനിക്ക് കഴിവുണ്ടെന്ന് പൈശാചിക വിജയാരവത്തോടെ പ്രഖ്യാപിക്കുന്നു. ഈ വലിയ ജനസമൂഹത്തിൽ ജലപ്രളയത്തിന് മുമ്പ് ദീർഘായുസോടുകൂടെ ജീവിച്ചിരുന്ന വർഗ്ഗങ്ങളും ഉയരം കൂടിയവരും വീഴ്ച ഭവിച്ച മാലാഖമാരുടെ നിയന്ത്രണത്തിന് കീഴ്പ്പെട്ട ബുദ്ധിരാക്ഷസന്മാരും സ്വന്തം അഭിവൃദ്ധിക്ക് വേണ്ടി തങ്ങളുടെ കഴിവും അറിവും സമർപ്പിച്ചവരും തങ്ങളുടെ ഉജ്ജ്വല കലാവാസന കൊണ്ട് ലോകത്തെ വിഗ്രഹാരാധനയിലേക്ക് നയിച്ചവരും തങ്ങളുടെ ദുഷ്ട കണ്ടുപിടുത്തങ്ങളും ക്രൂരതയും കൊണ്ട് ഭൂമിയെ നശിപ്പിക്കുകയും ദൈവത്തിൻ്റെ പ്രതിച്ഛായയെ വികൃതമാക്കിയവരും ഭൂമുഖത്തു നിന്നും ദൈവം തുടച്ചു നീക്കിയവരും ഉണ്ടായിരിക്കും. രാഷ്ട്രങ്ങളെ കീഴടക്കിയ രാജാക്കന്മാരും സേനാധിപന്മാരും ഒരിക്കലും ഒരു യുദ്ധത്തിലും തോറ്റിട്ടില്ലാത്ത യുദ്ധവീരന്മാരും രാജ്യങ്ങളെ കിടുകിട വിറപ്പിച്ച അഹങ്കാരികളും അത്യാഗ്രഹികളുമായ വീരയോദ്ധാക്കളും ആ കൂട്ടത്തിലുണ്ടായിരിക്കും. മരണത്താൽ ഇവർക്ക് ഒരു മാറ്റവും ഉണ്ടായില്ല. മരിച്ചപ്പോൾ ഏത് ചിന്താഗതിയോടെ മരിച്ചുവോ അതേ ചിന്താഗതിയോടുകൂടെ തന്നെ അവർ എഴുന്നേറ്റ് വരുന്നു. പ്രതികാരവാഞ്ചയോടെ മരിച്ചവർ അതേ വാഞ്ചയോടെ എഴുന്നേറ്റ് വരുന്നു. സാത്താൻ തൻ്റെ ദൂതന്മാരോടും അതിനുശേഷം ഈ രാജാക്കന്മാരോടും ജയാളികളോടും ബലവാന്മാരോടും കൂടി ആലോചിക്കും. അവർ തങ്ങളുടെ വശത്തുള്ളവരുടെ ശക്തിയും എണ്ണവും നോക്കും. ഈ നഗരത്തിനകത്തുള്ള സൈന്യം തങ്ങളുടേതിനെ താരതമ്യപ്പെടുത്തുമ്പോൾ ചെറുതായതുകൊണ്ട് അവരെ കീഴടക്കാമെന്ന് പ്രഖ്യാപിക്കും. പുതിയ യെരുശലേമിന്റെ ധനവും മഹത്വവും കൈവശമാക്കുവാൻ പരിപാടി തയ്യാറാക്കും. എല്ലാവരും യുദ്ധത്തിനുള്ള ഒരുക്കം പെട്ടെന്ന് ആരംഭിക്കും. യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കുന്നതിൽ വൈദഗ്ധ്യമുള്ളവർ അവ നിർമ്മിക്കും. തങ്ങളുടെ വിജയത്തിന് കീർത്തി കേട്ട സൈനിക മേധാവികൾ യുദ്ധവീരന്മാരെ വിവിധ വിഭാഗങ്ങളായി തിരിക്കും. ഭൂമിയിൽ ഇന്നുവരെയും നടന്നിട്ടുള്ള എല്ലാ യുദ്ധങ്ങളിലും ഉപയോഗിച്ചിട്ടുള്ള സൈനിക ശക്തിയെക്കാളും അധികമായതും സാമ്രാജ്യങ്ങളെ കീഴടക്കിയവർക്ക് ഒരിക്കലും വിളിച്ചുകൂട്ടുവാൻ കഴിയാതിരുന്നത്ര അളവിൽ മുന്നേറുവാൻ ലഭിച്ച ആജ്ഞ അനുസരിച്ചും നീക്കം ആരംഭിക്കും. യുദ്ധവീരന്മാരിൽ അതിശക്തനായ സാത്താൻ അവരെ നയിക്കുകയും ഈ അവസാന പോരാട്ടത്തിന് തന്റെ ദൂതന്മാർ അവരുടെ സൈന്യത്തെ ഒന്നിക്കുകയും ചെയ്യും. രാജാക്കന്മാരും യുദ്ധവീരന്മാരും ജനസമൂഹവും അവരുടെ നിയമിക്കപ്പെട്ട മേധാവികളുടെ ഓരോ കമ്പനികളുടെ നായകന്മാരുടെ കീഴിലുമായി സാത്താനെ അനുഗമിക്കും. കുണ്ടും കുഴിയുമായി കിടക്കുന്ന ഭൂമിയിലൂടെ സൈനിക കൃത്യതയോടെ തിങ്ങിഞ്ഞൊരുങ്ങിയ പന്തികളായി അവർ ദൈവത്തിന്റെ നഗരം ലക്ഷ്യമാക്കി നീങ്ങും. കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് പുതിയ യെരുശലേമിന്റെ പടിവാതിലുകൾ അടയ്ക്കപ്പെടും. ശക്തമായ ആക്രമണത്തിന് തയ്യാറായിക്കൊണ്ട് സാത്താന്റെ സൈന്യം നഗരത്തെ വളയും. അപ്പോൾ ക്രിസ്തു തന്റെ ശത്രുക്കൾക്ക് മുമ്പിൽ വീണ്ടും പ്രത്യക്ഷപ്പെടും. നഗരത്തിന്റെ വളരെ മുകളിലായി പൊങ്ങിയും വീണ്ടും ഉയർന്നും സ്വർണ്ണ അടിസ്ഥാനത്തിന്മേൽ ഒരു സിംഹാസനമുണ്ട്. അതിൽ ദൈവപുത്രൻ ഇരിക്കും. വിശുദ്ധന്മാർ അതിന് ചുറ്റും ഇരിക്കും. യാതൊരു ഭാഷയാലും വർണ്ണിക്കുവാൻ കഴിയാത്തതാണ് ക്രിസ്തുവിന്റെ ശക്തിയും പ്രതാപവും. നിത്യനായ പിതാവിന്റെ മഹത്വം പുത്രനെ ആവരണം ചെയ്തിരിക്കും. അവന്റെ സാന്നിധ്യത്തിന്റെ പ്രഭ നഗരത്തെ നിറയ്ക്കുകയും സകല ഭൂമിയെയും അതിന്റെ പ്രകാശവീതികൾ നിറച്ചുകൊണ്ട് വാതിലുകൾക്കപ്പുറത്തേക്ക് ഒഴുകുകയും ചെയ്യും. ഒരിക്കൽ പിശാചിനെ സേവിച്ചിരുന്നെങ്കിലും പിന്നീട് തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളികൾ പോലെ രക്ഷകനെ ഭക്തിയിൽ അനുഗമിച്ചിരുന്നവർ സിംഹാസനത്തിന്റെ ഏറ്റവും സമീപം ഉണ്ടായിരിക്കും. ദുരുപദേശത്തിന്റെയും അവിശ്വസ്തയുടെ നടുവിൽ നല്ല ക്രിസ്തീയ ജീവിതം നയിച്ചവരും ക്രൈസ്തവ ലോകം ദൈവകൽപ്പന മാറിപ്പോയി എന്ന് പ്രഖ്യാപിച്ചപ്പോഴും അതിനെ അനുസരിച്ചവരും വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷികളായ ജനലക്ഷങ്ങളുമായിരിക്കും അതിനടുത്തു നിൽക്കുന്നത്. അതുകഴിഞ്ഞ് സകല ജാതി ഗോത്ര ഭാഷ വംശങ്ങളിൽ നിന്നുള്ള എണ്ണിക്കൂടാത്ത ജനം വെള്ളയുടുപ്പ് ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കും. വെളിപ്പാട് 7:9. അവരുടെ പോരാട്ടം കഴിഞ്ഞു, അവർ വിജയികളായി. അവർ ഓട്ടം ഓടി വിരുത് പ്രാപിച്ചു. അവരുടെ കയ്യിലെ കുരുത്തോല വിജയത്തിന്റെ ചിഹ്നവും ഇപ്പോൾ അവരുടേതായിരിക്കുന്ന വെള്ളമുടുപ്പ് കർത്താവിന്റെ കളങ്കമറ്റ നീതിയുടെ അടയാളവുമാണ്. രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്ന് വീണ്ടെടുക്കപ്പെട്ടവർ പാടിയ പാട്ട് സ്വർഗത്തിൽ എല്ലായിടവും മാറ്റൊലിക്കൊള്ളും. വെളിപ്പാട് 9:10. സാറാഭുകളും ദൂതന്മാരും ഭക്തിപൂർവം അവരോട് ചേർന്ന് പാടും. വീണ്ടെടുക്കപ്പെട്ടവർ സാത്താന്റെ ദുഷ്ടത കണ്ടപ്പോൾ ക്രിസ്തുവിന്റെ ശക്തിക്കല്ലാതെ വേറൊരു ശക്തിക്കും അവരെ ജയാളികളാക്കി തീർക്കുവാൻ കഴിയുന്നതായിരുന്നില്ലയെന്ന് മുൻകാലത്തേക്കാൾ അധികം അവർ അപ്പോൾ മനസ്സിലാക്കും. സ്വന്തം ശക്തി കൊണ്ടോ നന്മ കൊണ്ടോ രക്ഷ സ്വായത്തമാക്കിയെന്ന് അവകാശപ്പെടുന്ന ഒറ്റ വ്യക്തി പോലും ആ ശോഭിക്കുന്ന ജനക്കൂട്ടത്തിൽ ഉണ്ടായിരിക്കുകയില്ല. അവർ ചെയ്തതിനെപ്പറ്റിയോ സഹിച്ചതിനെപ്പറ്റിയോ ഒന്നും പറയുകയില്ല. ഓരോ സ്തോത്രഗീതത്തിൻ്റെയും കേന്ദ്ര തത്വവും പല്ലവിയും രക്ഷ നമ്മുടെ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ദാനം എന്ന് മാത്രം ആയിരിക്കും. കൂടി വന്ന ഭൂനിവാസികളുടെയും സ്വർഗനിവാസികളുടെയും സാന്നിധ്യത്തിൽ ദൈവപുത്രൻ്റെ കിരീടധാരണം അവസാനമായി നടക്കും. പിന്നെ വലിയ പ്രതാപവും ശക്തിയും ധരിച്ച് രാജാധിരാജാവ് തൻ്റെ ഭരണകൂടത്തിൻ്റെ എതിരാളികൾക്കുള്ള വിധി പ്രഖ്യാപിക്കും. തൻ്റെ കൽപ്പനകൾ ലംഘിക്കുകയും തൻ്റെ ജനത്തെ പീഡിപ്പിക്കുകയും ചെയ്തവരുടെ മേൽ തൻ്റെ നീതി നടത്തും. പ്രവാചകൻ ഇപ്രകാരം പറയുന്നു, ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിലൊരുത്തിനിരിക്കുന്നതും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി, അവയെ പിന്നെ കണ്ടില്ല. മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നതിനൊത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി. വെളിപ്പാട് 20:11-12. പുസ്തകങ്ങൾ തുറന്ന ഉടനെ കർത്താവ് ദുഷ്ടന്മാരെ നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിലുടനീളം അവർ ചെയ്ത പാപത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നു. വിശുദ്ധിയുടെ പാതയിൽ നിന്ന് അവർ എവിടെ വച്ചാണ് തെറ്റുവാൻ തുടങ്ങിയത് എന്നും ദൈവകൽപ്പനകളുടെ ലംഘനത്തിന് അവരുടെ അഹങ്കാരവും എതിർപ്പും അവരെ എത്രമാത്രം നയിച്ചു എന്നും അവർ കാണും. വഴിതെറ്റിക്കുന്ന പരീക്ഷകൾ, അവയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള പാപത്തിൻ്റെ ഇമ്പങ്ങളും അനുഗ്രഹങ്ങൾ ഇല്ലാതാക്കിയതും ദൈവത്തിൻ്റെ ദൂതവാഹകരെ നിന്ദിച്ചതും മുന്നറിയിപ്പുകൾ തിരസ്കരിച്ചതും അനുതാപമില്ലാത്തതും ശാഠ്യമുള്ളതുമായ ഹൃദയത്താൽ കരുണയുടെ തരംഗങ്ങളെ തിരസ്കരിച്ചതുമെല്ലാം അഗ്നി അക്ഷരങ്ങളാൽ എഴുതപ്പെട്ടതുപോലെ അവർക്ക് പ്രത്യക്ഷപ്പെടും. സിംഹാസനത്തിന് മുകളിലായി കുരിശ് വെളിവാക്കപ്പെടുകയും ആദാമിൻ്റെ പരീക്ഷയും വീഴ്ചയും വീണ്ടെടുപ്പിൻ പദ്ധതിയിലെ മുന്നോട്ടുള്ള ഓരോ പടിയും തിരശീലയിൽ എന്ന പോലെ കാണപ്പെടും. രക്ഷകന്റെ എളിയ ജനനം, അനുസരണമുള്ളതും ലളിതവുമായ ബാല്യം, യോർദാനിലെ സ്നാനം, മരുഭൂമിയിലെ ഉപവാസവും പരീക്ഷകളും, പരസ്യ ശുശ്രൂഷ, സ്വർഗത്തിന്റെ അതുല്യ അനുഗ്രഹങ്ങളെ മനുഷ്യന് വെളിപ്പെടുത്തുന്നത്, സ്നേഹവും കരുണയും നിറഞ്ഞ പ്രവൃത്തികളാൽ നിറയപ്പെട്ട ദിനങ്ങൾ, മലമുകളിൽ രാത്രിയുടെ ഏകാന്തതയിലുള്ള കാത്തിരിപ്പും പ്രാർത്ഥനയും, അവൻ്റെ സൽപ്രവർത്തികൾക്ക് പ്രതിഫലമായി ലഭിച്ച വെറുപ്പും അസൂയ നിറഞ്ഞ ഗൂഢാലോചനകളും, സകല ലോകത്തിൻ്റെയും പാപഭാരത്താൽ ഗത്സമന തോട്ടത്തിൽ വച്ചുണ്ടായ വർണ്ണനാതീതമായ മനോവ്യഥ, കോപാന്ധരായ ജനക്കൂട്ടത്തിന് ഒറ്റിക്കൊടുത്തത്, ആ ബീഫത്സരാത്രിയിലെ സംഭവങ്ങൾ, വായു തുറക്കാതെയിരുന്ന തടവുകാരൻ, താൻ ഏറ്റവും സ്നേഹിച്ച ശിഷ്യന്മാരാൽ ഉപേക്ഷിക്കപ്പെട്ടത്, യെരുശലേമിൻ്റെ വീഥികളിലൂടെ പരുഷമായി വലിച്ചിഴയ്ക്കപ്പെട്ടത്, അന്നാസിൻ്റെ മുമ്പിൽ താൻ ദൈവപുത്രനെന്ന് വെളിപ്പെടുത്തിയത്, മഹാപുരോഹിതൻ്റെ കൊട്ടാരത്തിൽ വെച്ച് കുറ്റം ചുമത്തപ്പെട്ടത്, പീലാത്തോസിൻ്റെ ന്യായവിസ്താര സഭ, ക്രൂരനും ഭീരുവുമായ ഹെറോദാവിൻ്റെ സന്നിധിയിലെ നിൽപ്പ്, നിന്ന പീഡനം, മരണശിക്ഷ വിധിച്ചത് എന്നിവയൊക്കെയും വളരെ വ്യക്തമായി കൺമുമ്പിൽ ചിത്രീകരിക്കപ്പെടും. എല്ലാ കഷ്ടങ്ങളും സഹിച്ചുകൊണ്ട് കാൽവറിയിലേക്കുള്ള യാത്ര, സ്വർഗീയ പ്രഭു കുരിശിൽ തൂങ്ങുന്നത്, ഗർഭിഷ്ഠരായ പുരോഹിതന്മാർ, പരിഹസിക്കുന്ന ജനക്കൂട്ടം, മരണവേദനയെ പുച്ഛിക്കുന്നത്, തൻ്റെ മരണസമയത്തെ കൂരിരുട്ട്, ഭൂമി കുലുങ്ങിയത്, പാറകൾ പിളർന്നത്, കല്ലറകൾ തുറന്നത്, ലോകത്തിൻ്റെ വീണ്ടെടുപ്പുകാരൻ തൻ്റെ ജീവന് വെടിഞ്ഞ നിമിഷത്തിൽ സംഭവിച്ച ഇവയെല്ലാം ചഞ്ചലഹൃദയരായ ആ ജനക്കൂട്ടത്തിന് മുമ്പിൽ പ്രത്യക്ഷമാകും. ഭയാനകമായ രംഗങ്ങൾ അത് ആയിരുന്നതുപോലെ തന്നെ കാണപ്പെടും. സാത്താനും അവൻ്റെ ദൂതന്മാർക്കും അവൻ്റെ അനുയായികൾക്കും തങ്ങളുടെ സ്വന്തം പ്രവൃത്തികളുടെ ആ ദൃശ്യത്തിൽ നിന്നും ഒഴിയുവാൻ കഴിയാതെ വരും. ഓരോ വ്യക്തിയും താൻ ചെയ്ത ഭാഗം ഓർമ്മിക്കും. ഇസ്രായേലിൻ്റെ രാജാവിനെ നശിപ്പിക്കാൻ വേണ്ടി ബേത്ലഹേമിലെ നിരപരാധികളായ കുഞ്ഞുങ്ങളെ കൊല ചെയ്ത ഹെറോദാവ്, സ്നാപക യോഹന്നാൻ്റെ രക്തത്താൽ പങ്കിലമായ ഹെറോദിയ, അവസരവാദിയും ദുർബലനുമായ പീലാത്തോസ്, പരിഹാസികളായ പടയാളികൾ, പുരോഹിതന്മാരും ഭരണകർത്താക്കളും, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് അട്ടഹസിച്ച കോപാന്ധരായ യഹൂദജനം, ഇവർക്കൊക്കെയും ഏറ്റവും വലിയ കുറ്റബോധമുണ്ടാകും. സൂര്യൻ്റെ ശോഭയെ വില്ലെന്ന കർത്താവിൻ്റെ മുഖശോഭയിൽ നിന്ന് ഒളിക്കുവാൻ അവർ പാഴ്ശ്രമം നടത്തുമ്പോൾ, വീണ്ടെടുക്കപ്പെട്ടവർ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു എന്ന് ആർത്തുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങൾ കർത്താവിൻ്റെ കാൽക്കൽ വയ്ക്കും. വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ, ധീരനായ പൗലോസ്, തീക്ഷ്ണനായ പത്രോസ്, സ്നേഹിക്കപ്പെട്ടവനും സ്നേഹിക്കുന്നവനുമായ യോഹന്നാൻ, അവരുടെ നിർമ്മല ഹൃദയരായ സഹോദരന്മാർ എന്നിവരോടുകൂടെ രക്തസാക്ഷികളുടെ ഒരു വലിയ സമൂഹവും, മതിലിന് പുറത്ത് അവരെ പീഡിപ്പിക്കുകയും ജയിലിലടയ്ക്കുകയും കൊല്ലുകയും ചെയ്ത എല്ലാ ദുഷ്ടരും മ്ലേച്ഛരുമായവർ ഉണ്ടായിരിക്കും. അവിടെ ക്രൂരതയുടെയും അധർമ്മത്തിൻ്റെയും പ്രതിരൂപമായ നീറോ, പൈശാചിക സന്തോഷത്തോടെ ജനത്തെ പീഡിപ്പിച്ച ക്രൂരനും അധർമ്മയുമായ നീറോ ചക്രവർത്തി അവരുടെ സന്തോഷവും ഉയർച്ചയും നോക്കിക്കൊണ്ട് പാളയത്തിന് പുറത്തുള്ളവരുടെ കൂട്ടത്തിലുണ്ടായിരിക്കും. സ്വന്തം പുത്രനിലേക്ക് തൻ്റെ ദുഷിച്ച സ്വഭാവത്തെ പകർന്നു കൊടുക്കുകയും തൻ്റെ സ്വാധീനത്താലും മാതൃകയാലും പ്രേരിപ്പിക്കപ്പെട്ട് ജീവിതത്തെ രൂപപ്പെടുത്തുകയും ചെയ്ത വികാരങ്ങളുടെ ഫലമായി ലോകത്തെ ഞെട്ടിക്കും വിധം കുറ്റകൃത്യങ്ങൾ ഉളവാക്കിയ ഫലത്തെ നോക്കിക്കാണുകയും സ്വന്തം പ്രവൃത്തിയുടെ ഫലത്തിന് സാക്ഷിയാകുകയും ചെയ്യുന്നതിന് അവനോടൊപ്പം തൻ്റെ മാതാവും ഉണ്ടായിരിക്കും. ദൈവജനത്തിൻ്റെ മനസ്സാക്ഷിയെ നിയന്ത്രിക്കാനായി ഉന്മൂലനാശവും തുറുങ്കുകളും കൊലമരവും സ്ഥാപിക്കുകയും ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളെന്ന് അവകാശപ്പെട്ടിരുന്ന റോമൻ കത്തോലിക്ക പുരോഹിതന്മാരും മേലധ്യക്ഷന്മാരും പാളയത്തിന് പുറത്തുണ്ടായിരിക്കും. അത്യുന്നതിന് വിരോധമായി വമ്പ് പറയുകയും തൻ്റെ ന്യായപ്രമാണത്തെ മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്ത അഹങ്കാരിയായ മാർപ്പാപ്പയും അവിടെ ഉണ്ടായിരിക്കും. സഭാപിതാക്കന്മാരായി ചമഞ്ഞിരുന്നവർക്ക് ദൈവത്തോട് ഒഴുകഴിവ് പറയുവാൻ കഴിയാത്ത കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. സർവജ്ഞാനിയായവൻ തൻ്റെ ന്യായപ്രമാണത്തെക്കുറിച്ച് തീഷ്ണതയുള്ളവനാണെന്നും അവൻ ഒരു തരത്തിലും പാപത്തെ സഹിക്കുകയില്ലെന്ന് മനസ്സിലാക്കാൻ അവർ വൈകിപ്പോകും. ക്രിസ്തുവിന് ഇഷ്ടമുള്ളത് കഷ്ടപ്പെട്ട തൻ്റെ ജനത്തോടാണെന്ന് അവർ ഇപ്പോൾ മനസ്സിലാക്കും. എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തതെല്ലാം എനിക്ക് ചെയ്തതാകുന്നു എന്ന ക്രിസ്തുവിൻ്റെ സ്വന്തം വാക്കുകളുടെ ശക്തി അവരിപ്പോൾ ഗ്രഹിക്കും. മത്തായി 25:40. എല്ലാ ദുഷ്ടന്മാരും സ്വർഗീയ ഭരണകൂടത്തിനെതിരായി വലിയ ആരോപണവുമായി ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കും. അവർക്ക് വേണ്ടി വാദിക്കുവാൻ ആരുമുണ്ടായിരിക്കുകയില്ല. അവർക്ക് ഒഴിവുകഴിവുകൾ ഒന്നുമില്ല. നിത്യമരണത്തിനുള്ള വിധി അവർക്കായി പ്രഖ്യാപിച്ചിരിക്കുന്നു. പാപത്തിൻ്റെ ശമ്പളം മഹത്തായ സ്വാതന്ത്ര്യവും നിത്യജീവനുമല്ലെന്നും അടിമത്തവും നാശവും മരണവുമാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും വ്യക്തമാകും. തങ്ങളുടെ മത്സര ജീവിതം കൊണ്ട് എന്താണ് നഷ്ടമായത് എന്ന് ദുഷ്ടന്മാർ കാണുന്നു. ഒരിക്കൽ ലഭിച്ചതും തങ്ങൾ നിഷേധിച്ചതുമായ തേജസ്സിൻ്റെ നിത്യഘനം ഇപ്പോൾ എത്ര ആഗ്രഹിക്കത്തക്കതായി തീർന്നിരിക്കുന്നു. നഷ്ടപ്പെട്ട ആത്മാക്കൾ പറയും, ഇതെല്ലാം എനിക്ക് ലഭിക്കുമായിരുന്നു. പക്ഷെ എന്നിൽ നിന്ന് ഇവയെ അകലെയാക്കുവാൻ ഞാൻ തീരുമാനിച്ചു. ഓ വിചിത്രമായ മൂഢത! സമാധാനത്തിനും സന്തോഷത്തിനും വിശ്വസ്തതയ്ക്കും പകരം ഞാൻ നിർഭാഗ്യവും അപകീർത്തിയും നൈരാശ്യവുമാണല്ലോ തിരഞ്ഞെടുത്തത്. സ്വർഗത്തിൽ നിന്നുള്ള അവരുടെ ബഹിഷ്കരണം നീതിപൂർവമായതാണെന്ന് എല്ലാവരും മനസ്സിലാക്കും. ഞങ്ങളെ ഭരിക്കാൻ യേശു എന്ന ഈ മനുഷ്യനെ വേണ്ട എന്ന് തങ്ങളുടെ ജീവിതം കൊണ്ട് പ്രഖ്യാപിച്ചവരാണ് അവർ. ഒരു മായാലോകത്തിൽ എന്ന പോലെ ദൈവപുത്രന്റെ കിരീടധാരണം ദുഷ്ടന്മാർ നോക്കി നിൽക്കും. അവർ നിന്ദിക്കുകയും ലംഘിക്കുകയും ചെയ്ത ദൈവത്തിന്റെ 10 കൽപ്പനകളടങ്ങിയ സാക്ഷ്യ പലകകൾ അവന്റെ കരങ്ങളിൽ അവർ കാണും. വീണ്ടെടുക്കപ്പെട്ടവരുടെ അത്ഭുതത്തിനും ആനന്ദാതിരേകത്തിനും ആരാധനയ്ക്കും ഇവർ സാക്ഷികളാകും. സ്വർഗീയ സംഗീതം നഗരത്തിന് പുറത്തുള്ള പുരുഷാരത്തിന്മേൽ അലയടിക്കുമ്പോൾ എല്ലാവരും സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, നിന്റെ പ്രവൃത്തികൾ വലുതും അത്ഭുതവുമായവ. സർവജാതികളുടെയും രാജാവേ, നിന്റെ വഴികൾ നീതിയും സത്യവും ഉള്ളവ എന്ന് ഏകസ്വരത്തിൽ ആർപ്പിടുകയും ജീവന്റെ ഉടയവനെ സാഷ്ടാംഗം വീണ് ആരാധിക്കുകയും ചെയ്യും. ക്രിസ്തുവിന്റെ പ്രതാപവും മഹത്വവും കണ്ട് പിശാച് സ്തംഭിച്ചു പോകും. ഒരിക്കൽ മറയ്ക്കുന്ന കരൂപായിരുന്ന അവൻ തൻ്റെ വീഴ്ചയെക്കുറിച്ച് ഓർക്കും. അരുണോദയ പുത്രനായിരുന്ന ശോഭിക്കുന്ന സാറാഫ് ഇപ്പോൾ എത്രമാത്രം മാറ്റപ്പെടുകയും താഴ്ത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഒരിക്കൽ തന്നെ മാനിച്ചിരുന്ന സ്വർഗീയ സദസ്സിൽ നിന്നും താൻ എന്നേക്കുമായി തള്ളപ്പെട്ടിരിക്കുന്നു. വേറൊരുവൻ പിതാവിൻ്റെ മഹത്വം ധരിച്ചുകൊണ്ട് അവൻ്റെ അടുക്കൽ നിൽക്കുന്നത് അവൻ കാണുന്നു. ഉന്നതനായ ഒരു ദൂതൻ മഹനീയ സാന്നിധ്യത്തിൽ ക്രിസ്തുവിൻ്റെ ശിരസിൽ കിരീടം വയ്ക്കുന്നത് അവൻ കാണുകയും ആ ദൂതന്റെ സ്ഥാനം അവന് കിട്ടേണ്ടതായിരുന്നു എന്ന് അവൻ അറിയുകയും ചെയ്യുന്നു. ക്രിസ്തുവിനോട് അസൂയപ്പെടുകയും ദൈവത്തിന് വിരോധമായി പിറുപിറുക്കുകയും ചെയ്യുന്നതിൽ വ്യാപൃതനാകുന്നതുവരെ തനിക്ക് സ്വന്തമായിരുന്ന സംതൃപ്തിയും സമാധാനവും നിഷ്കളങ്കതയും വിശുദ്ധിയും നിറഞ്ഞ ആ ഭവനത്തെക്കുറിച്ചും അവൻ ഓർക്കും. അവൻ്റെ കുറ്റാരോപണങ്ങൾ, വിപ്ലവം, മറ്റു മാലാഖമാരുടെ പിന്തുണയും ഭയവും നേടാനായി താൻ ചെയ്ത ചതിവുകൾ, ദൈവം ക്ഷമിക്കാൻ തയ്യാറായിരുന്നപ്പോൾ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി ഒരു പ്രയത്നവും ചെയ്യുവാൻ തയ്യാറാകാതെ വഴങ്ങാത്ത നിർബന്ധം പിടിക്കുന്നതിൻ്റെ സ്വഭാവം എന്നിവ തൻ്റെ മുമ്പിൽ വ്യക്തമായി വരും. മനുഷ്യരുടെ ഇടയിലെ തൻ്റെ വേലയും അതിൻ്റെ ഫലങ്ങളും ഒന്ന് തിരിഞ്ഞു നോക്കും. മനുഷ്യന് മനുഷ്യനോടുള്ള ശത്രുത, ഘോരമായ ജീവനാശങ്ങൾ, രാജാക്കന്മാരുടെ ഉയർച്ചയും താഴ്ചയും, സിംഹാസനങ്ങളുടെ പതനങ്ങൾ, തുടർച്ചയായ കോലാഹലങ്ങൾ, സംഘട്ടനങ്ങളും വിപ്ലവങ്ങളും മനുഷ്യരെ അധപ്പതനത്തിലേക്ക് ആഴ്ത്തുവാനും ക്രിസ്തുവിൻ്റെ വേലയെ തടസ്സപ്പെടുത്തുവാനുമായി താൻ നിരന്തരം ചെയ്തിരുന്ന പ്രയത്നത്തെക്കുറിച്ചും ഓർക്കും. യേശുവിൽ ആശ്രയം വെച്ചവരെ നശിപ്പിക്കാൻ തൻ്റെ നരകതുല്യമായ കപടതന്ത്രങ്ങൾക്ക് ശക്തിയില്ലായിരുന്നു എന്നും കാണും. തൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലമാകുന്ന സാമ്രാജ്യത്തിലേക്ക് നോക്കുമ്പോൾ തോൽവിയും നാശവും മാത്രമേ ദൃശ്യമാകുകയുള്ളൂ. അവൻ ദൈവത്തിൻ്റെ പട്ടണം നിഷ്പ്രയാസം പിടിച്ചെടുക്കാമെന്ന് ഈ വലിയ സമൂഹത്തെ വിശ്വസിപ്പിച്ചിരുന്നു. എങ്കിലും അത് തെറ്റായിരുന്നുവെന്ന് അവൻ അറിയുന്നു. വൻ പോരാട്ടത്തിൻ്റെ പുരോഗതിയിൽ അവൻ വീണ്ടും വീണ്ടും പരാജയപ്പെടുകയും കീഴടങ്ങുവാൻ നിർബന്ധിതനാവുകയും ചെയ്യും. അവന് നിത്യനായവൻ്റെ പ്രതാപവും ശക്തിയും നല്ലവണ്ണം അറിയാം. എല്ലാ മത്സരത്തിൻ്റെയും ഉത്തരവാദിത്വം ദൈവിക ഭരണകൂടത്തിനാണെന്ന് തെളിയിക്കുകയും സ്വയം നീതീകരിക്കുകയുമായിരുന്നു ആ മഹാമത്സരത്തിൻ്റെ ലക്ഷ്യം. അവൻ്റെ അസാമാന്യ ബുദ്ധിശക്തിയെ ഈ അറ്റത്തോളം ഉപയോഗിച്ചു. അത്ഭുതമായ വിജയത്തോടെ ഇത്രകാലം അവൻ മനഃപൂർവ്വം ക്രമീകൃതമായും അധ്വാനിച്ചും വലിയ ജനസമൂഹത്തെ അനേക നാളായി പുരോഗമിച്ചുകൊണ്ടിരുന്ന വൻ പോരാട്ടത്തെക്കുറിച്ചുള്ള അവൻ്റെ തെറ്റായ ആരോപണത്തെ അംഗീകരിപ്പിക്കുന്നതിന് നയിച്ചു. അനേകായിരം വർഷങ്ങളോളം സത്യത്തിന് പകരം വ്യാജത്തെ നിലനിർത്തുവാൻ ഈ പ്രധാനപ്പെട്ട ഗൂഢാലോചനയ്ക്ക് സാധിച്ചു. അവസാനമായി തോൽക്കുവാനും സാത്താന്റെ ചരിത്രവും സ്വഭാവവും സ്പഷ്ടമാക്കാനുമുള്ള സമയം ഇപ്പോൾ വന്നിരിക്കുന്നു. ക്രിസ്തുവിനെ സിംഹാസനഭ്രഷ്ടനാക്കി ദൈവജനത്തെ നശിപ്പിച്ച് ദൈവത്തിൻ്റെ നഗരം കൈക്കലാക്കുവാനുള്ള അവസാനത്തെ വലിയ പ്രയത്നത്തിൽ ഈ ശ്രേഷ്ഠവഞ്ചകന്റെ യഥാർത്ഥ രൂപം മുഴുവനായും അനാവരണം ചെയ്യപ്പെടും. അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ അവൻ്റെ ലക്ഷ്യത്തിൻ്റെ തോൽവി മനസ്സിലാക്കും. ക്രിസ്തുവിൻ്റെ അനുയായികളും വിശ്വസ്ത ദൂതന്മാരും ദൈവത്തിൻ്റെ ഭരണകൂടത്തിനെതിരെയുള്ള അവൻ്റെ ഗൂഢാലോചനകളെ പൂർണ്ണമായും കാണും. അവൻ മുഴുവലോകത്തിൻ്റെയും വെറുപ്പിന് പാത്രമാകും. സാത്താന്റെ മനഃപൂർവമായ മത്സരം അവനെ സ്വർഗത്തിന് അനർഹനാക്കിയെന്ന് മനസ്സിലാക്കും. അവൻ്റെ സർവശക്തിയും ദൈവത്തിന് വിരോധമായി യുദ്ധം ചെയ്യുവാൻ അവൻ ഉപയോഗിച്ചു. സ്വർഗത്തിൻ്റെ വിശുദ്ധിയും സമാധാനവും ഐക്യതയും അവന് ഏറ്റവും അസഹനീയമായ പീഡനമായിരുന്നു. ദൈവത്തിൻ്റെ നീതിക്കും കരുണയ്ക്കും എതിരായുള്ള അവൻ്റെ കുറ്റാരോപണങ്ങൾ ഇപ്പോൾ നിർത്തലാക്കപ്പെടും. യഹോവയുടെ മേൽ അവൻ ചുമത്തിയിരുന്ന അധിക്ഷേപങ്ങളൊക്കെയും അവൻ്റെ മേൽ തന്നെ വരും. തൻ്റെ മേലുണ്ടായ വിധിപ്രഖ്യാപനത്തിൻ്റെ നീതിയെ സാത്താൻ തലകുനിച്ച് അംഗീകരിക്കും. കർത്താവെ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതെയും മഹത്വപ്പെടുത്താതെയും ഇരിക്കും? നീയല്ലോ ഏകപരിശുദ്ധൻ. നിന്റെ ന്യായവിധികൾ വിളങ്ങി വന്നതിനാൽ സകല ജാതികളും വന്ന് തിരുസന്നിധിയിൽ നമസ്കരിക്കും. വെളിപ്പാട് 15:4. ദീർഘകാലമായി നിലനിന്ന വിവാദത്തിലെ തെറ്റിനെയും ശരിയെയും കുറിച്ചുള്ള എല്ലാ ചോദ്യങ്ങളും ഇപ്പോൾ വ്യക്തമാക്കപ്പെടും. സൃഷ്ടിക്കപ്പെട്ട സകല ബുദ്ധിജീവികളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ 10 കൽപ്പനകൾ ഉപേക്ഷിച്ച മത്സരിച്ചതിൻ്റെ ഫലങ്ങൾ തുറന്നു വയ്ക്കപ്പെടും. ദൈവത്തിൻ്റെ ഭരണകൂടവും സാത്താൻ്റെ ഭരണവും തമ്മിലുള്ള അന്തരം പ്രപഞ്ചം മുഴുവൻ മനസ്സിലാക്കും. സാത്താൻ്റെ സ്വന്തം പ്രവൃത്തികളാണ് അവനെ കുറ്റം വിധിച്ചത്. ദൈവത്തിൻ്റെ വൈഭവം, നീതി, നന്മ എന്നിവ ശരിയായി വെളിപ്പെടും. ഈ വൻവിവാദത്തിൽ ദൈവം ചെയ്തതെല്ലാം തൻ്റെ ജനത്തിൻ്റെ നിത്യമായ നന്മയ്ക്കും താൻ സൃഷ്ടിച്ച ലോകങ്ങളുടെ മേന്മയ്ക്കും വേണ്ടി മാത്രമാണ്. യഹോവേ, നിന്റെ സകല പ്രവൃത്തികളും നിനക്ക് സ്തോത്രം ചെയ്യും, നിന്റെ ഭക്തന്മാർ നിന്നെ വാഴ്ത്തും. സങ്കീർത്തനങ്ങൾ 145:10. ദൈവത്തിൻ്റെ സകല സൃഷ്ടികളുടെയും സന്തോഷത്തിന് ബാധകമായ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ നിലനിൽപ്പിനോടൊപ്പം പാപത്തിൻ്റെ ചരിത്രവും ഒരു സാക്ഷ്യമായി നിത്യത മുഴുവനും നിൽക്കും. വൻവിവാദത്തിലെ സത്യങ്ങൾ കണ്ടുകൊണ്ട് പ്രപഞ്ചത്തിലെ വിശ്വസ്തരും മത്സരികളും ഒരുപോലെ സമ്മതിച്ച് വിശുദ്ധന്മാരുടെ രാജാവേ, അങ്ങയുടെ വഴികൾ നീതിയും സത്യവുമാകുന്നുവെന്ന് ഏകസ്വരത്തിൽ പ്രഖ്യാപിക്കും. മനുഷ്യനു വേണ്ടി പിതാവായ ദൈവവും പുത്രനായ ദൈവവും നടത്തിയ വലിയ ത്യാഗം മുഴുവലോകത്തിനും വ്യക്തമാക്കപ്പെടും. അധികാരങ്ങൾക്കും വാഴ്ചകൾക്കും സകലനാമത്തിന് മേലായി മഹത്വീകരിക്കപ്പെട്ട് താൻ ശരിക്കും ആയിരിക്കേണ്ട സ്ഥാനത്ത് ക്രിസ്തു ഇരിക്കേണ്ട നാഴിക വന്നിരിക്കുന്നു. അനേകം പുത്രന്മാരെ മഹത്വത്തിലേക്ക് കൊണ്ടുവരേണ്ടുന്നതിനും തൻ്റെ മുമ്പിൽ വെച്ച സന്തോഷം പൂർണ്ണമാക്കേണ്ടതിനും വേണ്ടി താൻ കുരിശു ചുമക്കുകയും നിന്ന് സഹിക്കുകയും ചെയ്തു. ചിന്തിക്കാൻ കഴിയാത്ത കഷ്ടവും ദുഃഖവും സഹിച്ചെങ്കിലും ഇപ്പോഴത്തെ സന്തോഷവും മഹത്വവും വളരെ വലുതാണ്. തൻ്റെ സ്വന്തം സ്വരൂപത്തിൽ പുതുക്കപ്പെട്ട് ദൈവത്തിൻ്റെ പൂർണ്ണരൂപം ഹൃദയത്തിൽ വഹിച്ച് തങ്ങളുടെ രാജാവിൻ്റെ സ്വരൂപത്തെ പ്രതിഫലിപ്പിക്കുന്ന വീണ്ടെടുക്കപ്പെട്ട ഓരോരുത്തരെയും അവൻ നോക്കും. തൻ്റെ ആത്മാവിൻ്റെ ഞരക്കത്തിൻ്റെ ഫലം അവരിൽ കണ്ട് തൃപ്തനാകും. എൻ്റെ രക്തത്തിൻ്റെ വില നോക്കിക്കാണുക, ഇവർക്ക് വേണ്ടിയാണ് ഞാൻ കഷ്ടത അനുഭവിച്ചത്, ഇവർക്ക് വേണ്ടിയാണ് ഞാൻ മരിച്ചത്. നിത്യയുഗങ്ങളിൽ ഇവർ എൻ്റെ കൂടെ വസിക്കും. നീതിമാന്മാരും ദുഷ്ടന്മാരുമായ ജനസമൂഹമെല്ലാം കേൾക്കത്തക്ക വിധം പ്രഖ്യാപിക്കും, അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന സ്തോത്രഗാനം സിംഹാസനത്തിന് ചുറ്റും നിൽക്കുന്ന വെള്ളയുടുപ്പ് ധാരികളിൽ നിന്നും ഉയരും. വെളിപ്പാട് 5:12. ദൈവത്തിൻ്റെ നീതിയും അധികാരവും സാത്താൻ അംഗീകരിക്കാൻ നിർബന്ധിതനായിട്ടും അവൻ്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നില്ല. മത്സരത്തിൻ്റെ ആത്മാവ് ഒരു കുത്തൊഴുക്ക് പോലെ വീണ്ടും പൊട്ടിപ്പുറപ്പെടും. ക്രോധാവേശത്താൽ ഈ വൻ പോരാട്ടത്തിൽ കീഴ്പ്പെടുകയില്ലെന്ന് അവൻ തീരുമാനിക്കുന്നു. ദൈവത്തിനെതിരായി നിരാശാപൂർണമായ അന്ത്യ ആക്രമണത്തിനുള്ള സമയം വന്നു. അവൻ വേഗത്തിൽ അനുയായികളുടെ ഇടയിലേക്ക് ചെന്ന് ഉഗ്രകോപത്തോടെ പെട്ടെന്നുള്ള യുദ്ധത്തിനായി അവരെ ഉത്തേജിപ്പിക്കും. മത്സരത്തിന് വേണ്ടി വശീകരിച്ചിരുന്ന എണ്ണമറ്റ ജനക്കൂട്ടത്തിൽ ആരും അവൻ്റെ ആധിപത്യത്തെ അപ്പോൾ അംഗീകരിക്കുകയില്ല. അവൻ്റെ ശക്തി ക്ഷയിച്ചു. സാത്താനെ പ്രചോദിപ്പിച്ച ദൈവത്തോടുള്ള അതേ വെറുപ്പിനാൽ ദുഷ്ടന്മാർ നിറയപ്പെടും. എങ്കിലും ഒരു പ്രത്യാശയ്ക്കും വകയില്ലാത്ത അവസ്ഥയിലാണവർ. ജയിപ്പാൻ അവർക്ക് കഴിയുകയില്ല. ദുഷ്ടന്മാർ സാത്താനോടും വഞ്ചനാത്മകരമായ തൻ്റെ അനുയായികളോടും പൈശാചിക ക്രോധത്തോടെ തിരിയും. കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നീ ദൈവഭാവം നടിക്കയാൽ ഞാൻ ജാതികളിൽ ഉഗ്രന്മാരായ അന്യജാതിക്കാരെ നിന്റെ നേരെ വരുത്തും. അവർ നിന്റെ ജ്ഞാനശോഭയുടെ നേരെ വാളൂരി നിന്റെ പ്രഭയെ അശുദ്ധമാക്കും. അവർ നിന്നെ കുഴിയിൽ ഇറങ്ങുമാറാക്കും. മറയ്ക്കുന്ന കരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്ന് മുടിച്ചു കളഞ്ഞു. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു. രാജാക്കന്മാർ നിന്നെ കണ്ട് രസിക്കത്തക്കവണ്ണം നിന്നെ അവരുടെ മുമ്പിൽ ഇട്ടുകളഞ്ഞു. നിന്നെ കാണുന്ന ഏവരുടെയും മുമ്പിൽ ഞാൻ നിന്നെ നിലത്ത് ഭസ്മമാക്കിക്കളയും. നിനക്ക് ശീഘ്രനാശം ഭവിച്ചിട്ട് നീ സദാകാലത്തേക്കും ഇല്ലാതെയാകും. യഹസ്കേൽ 28:6-8, 16-19. ഒച്ചയോടെ നടക്കുന്ന യോദ്ധാവും രക്തം പുരണ്ട വസ്ത്രവും വിറക് പോലെ തീയ്ക്കും ഇരയായിത്തീരും. യഹോവയ്ക്ക് സകല ജാതികളോടും കോപവും അവരുടെ സർവ്വസൈന്യത്തോടും ക്രോധവുമുണ്ട്. അവനവരെ ശവദാർപ്പിതമായി കൊലയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. ദുഷ്ടന്മാരുടെ മേൽ അവൻ കണികളെ വർഷിപ്പിക്കും. തീയും ഗന്ധകവും ഉഷ്ണക്കാറ്റും അവരുടെ പാനപാത്രത്തിലെ ഓഹരിയായിരിക്കും. യെശയ്യാവ് 19:5, 34:2, 11:6. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിങ്കിൽ നിന്ന് തന്നെ തീ ഇറങ്ങി വരും. ഭൂമി പൊടുപടെ പൊട്ടും. അതിൻ്റെ ആഴത്തിൽ മറഞ്ഞിരുന്ന ആയുധങ്ങൾ പുറത്തു കൊണ്ടുവരപ്പെടും. വിശാലമായി തുറന്ന ഭൂപിളർപ്പുകളിൽ തീ ആളും. പാറകൾ പോലും കത്തിയെരിയും. ചൂള പോലെ കത്തുന്ന ആ ദിവസം ഇതാണ്. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. ഭൂമിയും അതിലുള്ളതൊക്കെയും വെന്തുപോവുകയും ചെയ്യും. മലാഖി 4:1, 2 പത്രോസ് 3:10. ഒരു വലിയ തിളയ്ക്കുന്ന അഗ്നി തടാകം പോലെ ഭൂമിയുടെ പ്രതലം ഉരുകിയ പിണ്ഡമായിത്തീരും. ദൈവഭയമില്ലാത്തവരുടെ ന്യായവിധിയുടെയും നാശത്തിൻ്റെയും സമയം ഇതാണ്. അത് യഹോവ പ്രതികാരം നടത്തുന്ന ദിവസവും സിയോന്റെ വ്യവഹാരത്തിൽ പ്രതിഫലം കൊടുക്കുന്ന സംവത്സരവും ആകുന്നു. യെശയ്യാവ് 34:8. ദുഷ്ടൻ തൻ്റെ പ്രതിഫലം ഈ ഭൂമിയിൽ തന്നെ വാങ്ങും. സദൃശവാക്യങ്ങൾ 11:31. സകല ദുഷ്ടപ്രവൃത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും ശേഷിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. 4:1. ചിലരെല്ലാം നിമിഷങ്ങൾക്കകം നശിക്കും, മറ്റു ചിലർ വളരെ ദിവസങ്ങൾ കഷ്ടത അനുഭവിക്കും. എല്ലാവർക്കും അവരവരുടെ പ്രവൃത്തിക്ക് അനുസരണമായ ശിക്ഷ കിട്ടും. നീതിമാന്മാർ ചെയ്ത പാപങ്ങളെ സാത്താന്റെ മേൽ ചുമത്തുകയും സ്വന്തം മത്സരത്തിന് വേണ്ടി മാത്രമല്ല ദൈവജനത്തെ കൊണ്ട് ചെയ്യിച്ചിട്ടുള്ള സകല പാപങ്ങൾക്കുമായും സാത്താൻ ശിക്ഷിക്കപ്പെടും. അവനാൽ വഞ്ചിക്കപ്പെട്ടവർക്കുള്ള ശിക്ഷയേക്കാൾ വളരെ അധികമായിരിക്കും അവനുള്ള ശിക്ഷ. അവൻ്റെ വഞ്ചന കൊണ്ട് വീണുപോയ സകലരും നശിച്ച ശേഷവും അവൻ ജീവിച്ചിരുന്ന് യാതന അനുഭവിക്കും. ശുദ്ധീകരിക്കുന്ന അഗ്നിയിൽ ദുഷ്ടന്മാർ അവസാനമായി വേരും കൊമ്പും കൂടാതെ നശിക്കപ്പെടും. സാത്താൻ വേരും അവൻ്റെ അനുയായികൾ കൊമ്പും ദൈവകൽപ്പനയുടെ പിഴ മുഴുവനും അവർ കൊടുത്ത് പൂർത്തീകരിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ നീതിയെ ആകാശവും ഭൂമിയും വർണ്ണിച്ചു. സാത്താൻ്റെ നശീകരണ പ്രവൃത്തി എന്നേക്കുമായി അവസാനിച്ചു. 6,000 വർഷം കഷ്ടതകൾ വരുത്തിയും മഹാവ്യസനത്താൽ നിറച്ചും സാത്താൻ അവൻ്റെ ഇഷ്ടമെല്ലാം ഈ ലോകത്തിൽ നടപ്പാക്കി. സർവസൃഷ്ടിയും വേദനയാൽ ഞരങ്ങി. ഇപ്പോൾ ദൈവത്തിൻ്റെ ജനം എന്നേക്കുമായി സാത്താൻ്റെ സാന്നിധ്യത്തിൽ നിന്നും പരീക്ഷകളിൽ നിന്നും വിടുതൽ പ്രാപിച്ചു. സർവഭൂമിയും വിശ്രമിച്ച് സ്വസ്ഥമായിരിക്കുന്നു. അവർ അഥവാ നീതിമാന്മാർ ആർത്തു പാടുന്നു. യെശയ്യാവ് 14:7. വീഴ്ച ഭവിക്കാത്ത മറ്റു ലോകങ്ങളിൽ നിന്നും സ്തുതിയുടെയും ജയോത്സവത്തിൻ്റെയും ആർപ്പുവിളികൾ ഉയരുന്നു. വലിയ പുരുഷാരത്തിൻ്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയും തകർത്ത ഇടിമുഴക്കം പോലെയും കേട്ടത് ഹല്ലേലൂയ്യ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജത്വം ഏറ്റിരിക്കുന്നു. വെളിപ്പാട് 19:6. ഭൂമി അഗ്നിയാൽ നശിപ്പിക്കപ്പെട്ടപ്പോൾ നീതിമാന്മാർ വിശുദ്ധ നഗരത്തിൽ സംരക്ഷിക്കപ്പെട്ടു. ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. ദൈവം ദുഷ്ടന്മാർക്ക് നശിപ്പിക്കുന്ന തീ ആയിരിക്കുമ്പോൾ നീതിമാന്മാർക്ക് സൂര്യനും പരിചയും ആയിരിക്കും. വെളിപ്പാട് 20:6, സങ്കീർത്തനം 84:11. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. വെളിപ്പാട് 21:1. ദുഷ്ടന്മാരെ ദഹിപ്പിച്ച അഗ്നി ഭൂമിയെ ശുദ്ധീകരിക്കും. പാപത്തിൻ്റെ ഓരോ അംശത്തെയും തുടച്ചു നീക്കും. പാപത്തിൻ്റെ പരിണിത ഫലമായ ഈ ഭയാനകമായ അഗ്നി വിശുദ്ധന്മാരുടെ മുമ്പാകെ പിന്നീട് ഉണ്ടായിരിക്കുകയില്ല. ഓർമ്മിക്കാൻ ഒരു കാര്യം മാത്രം അവശേഷിക്കും. ക്രൂശീകരണത്തിൻ്റെ അടയാളം നമ്മുടെ രക്ഷകൻ എക്കാലത്തും ധരിക്കും എന്നതാണ് അത്. അവൻ്റെ തലയിലും പാർശ്വത്തിലും കൈകാലുകളിലും പാപത്താലുണ്ടായ പാടുകൾ മാത്രം അവശേഷിക്കും. ക്രിസ്തുവിനെ മഹത്വത്തിൽ കണ്ടുകൊണ്ട് പ്രവാചകൻ ഇങ്ങനെ പറയുന്നു, കിരണങ്ങൾ അവൻ്റെ പാർശ്വത്തിൽ നിന്ന് പുറപ്പെടുന്നു, അവിടെ അവൻ്റെ വല്ലഭത്വം മറഞ്ഞിരിക്കുന്നു. ഹബക്കൂക്ക് 3:4. കുത്തേറ്റ പാർശ്വത്തിലെ മുറിവിൽ നിന്ന് പുറപ്പെട്ട രക്തത്തിൻ്റെ ഉറവ മനുഷ്യനെ ദൈവവുമായി നിരപ്പിച്ചു. അവിടെയാണ് രക്ഷകൻ്റെ മഹത്വം, അവിടെയാണ് മറഞ്ഞിരിക്കുന്ന അവൻ്റെ ശക്തി. രക്ഷിക്കാൻ ശക്തമായ പാപത്തിൽ നിന്ന് ഉദ്ധരിക്കാൻ മതിയായ യാഗത്തിലൂടെ തൻ്റെ കരുണയെ നിന്ദിച്ചവർക്കുള്ള നീതി നടപ്പാക്കാൻ അവൻ ശക്തനായിരുന്നു. അവൻ അനുഭവിച്ച നിന്ദയുടെ അടയാളങ്ങൾ അവൻ്റെ ഏറ്റവും വലിയ ബഹുമതിയാണ്. നിത്യതയിലുടനീളം ഈ മുറിവുകൾ ക്രിസ്തുവിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുകയും തൻ്റെ ശക്തിയെ വർണ്ണിക്കുകയും ചെയ്യും. നീയോ ഏദർ ഗോപുരമേ, സിയോൻ പുത്രിയുടെ ഗിരിയെ, നിനക്ക് വരും പൂർവാധിപത്യം, യെരുശലേം പുത്രിയുടെ രാജ്യത്വം തന്നെ നിനക്ക് വരും. മീഖ 4:8. ആദ്യ മാതാപിതാക്കൾ ഏദനിൽ നിന്ന് പുറത്തായത് മുതൽ വിശുദ്ധന്മാർ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന അവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി സമയം സമാഗതമായി. എഫെസ്യർ 1:14. ആരംഭത്തിങ്കൽ മനുഷ്യൻ്റെ വാസസ്ഥലമായിരുന്നതും അവനാൽ സാത്താൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടതും വലിയ ശക്തനായ ശത്രുവിനാൽ ഇത്രകാലം കൈയടക്കപ്പെട്ടതുമായ ഭൂമിയെ രക്ഷയുടെ വലിയ പദ്ധതിയാൽ തിരികെ ലഭിച്ചിരിക്കുന്നു. പാപത്താൽ നഷ്ടമായതെല്ലാം തിരിച്ചു കിട്ടി. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവൻ ഭൂമിയെ നിർമ്മിച്ചുണ്ടാക്കി, അവനതിനെ ഉറപ്പിച്ചു. വ്യർത്ഥമായിട്ടല്ല അവനതിനെ സൃഷ്ടിച്ചത്, പാർപ്പിനത്രേ അതിനെ നിർമ്മിച്ചത്. യെശയ്യാവ് 45:18. രക്ഷിക്കപ്പെട്ടവർ നിത്യമായി ഭൂമിയിൽ വസിക്കാൻ തുടങ്ങുമ്പോൾ ഭൂമിയെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിനുണ്ടായിരുന്ന ഉദ്ദേശം നിവൃത്തിയാകും. നീതിമാന്മാർ ഭൂമിയെ അവകാശമാക്കി എന്നേക്കും അതിൽ വസിക്കും. സങ്കീർത്തനം 37:29. ഭാവിയിൽ അവകാശമായി അനുഭവിക്കേണ്ടതിനെ പറ്റിയുള്ള അമിത ഭാരം നമ്മുടെ സ്വന്തം ഭവനമായി അതിനെ നോക്കുവാൻ മതിയായ സത്യത്തിൽ നിന്നും അനേകരെ വ്യതിചലിപ്പിക്കുന്നു. പിതാവിന്റെ ഭവനത്തിൽ അവർക്ക് വേണ്ടി അനേക വാസസ്ഥലങ്ങൾ ഒരുക്കുവാൻ താൻ പോകുന്നുവെന്ന് ക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് ഉറപ്പുകൊടുത്തു. തിരുവചന ഉപദേശങ്ങളെ അംഗീകരിക്കുന്നവർ സ്വർഗീയ വാസസ്ഥലങ്ങളെക്കുറിച്ച് തീരെ അജ്ഞരായിരിക്കുകയില്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിരിക്കുന്നത് കണ്ണുകണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. 1 കൊരിന്ത്യർ 2:9. നീതിമാന്മാർക്കുള്ള പ്രതിഫലം വർണ്ണിക്കുവാൻ മാനുഷിക ഭാഷ അപര്യാപ്തമാണ്. അത് അനുഭവിക്കുന്നവർ മാത്രമേ മനസ്സിലാക്കുകയുള്ളൂ. നശ്വരമായ മനസ്സുകൾക്കൊന്നും ദൈവത്തിന്റെ പരദേശയിലെ മഹത്വം ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ല. രക്ഷിക്കപ്പെട്ടവരുടെ പിതൃദേശത്തെ തിരുവചനം ഒരു നഗരമെന്ന് വിവരിച്ചിരിക്കുന്നു. എബ്രായർ 11:14-16. അവിടെ സ്വർഗീയ ഇടയൻ തന്റെ കൂട്ടത്തെ ജീവജല ഉറവയിലേക്ക് നയിക്കും. ജീവവൃക്ഷം മാസം തോറും ഫലം തരും. അതിന്റെ ഇലകൾ ജാതികളുടെ രോഗശാന്തിക്ക് ഉതകും. പളുങ്കുപോലെ ശുഭ്രമായതും എന്നേക്കും ഒഴുകുന്നതുമായ ജീവജല നദിയും കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന വീഥികളിൽ നിഴൽ വീശിക്കൊണ്ട് ചാഞ്ചാടി നിൽക്കുന്ന മരങ്ങളുമുണ്ട്. വിശാലമായ സമഭൂമിയിൽ ആങ്ങിങ്ങായി മനോഹരമായ കുന്നുകൾ ഉയർന്നു നിൽക്കും. ദൈവത്തിന്റെ പർവ്വതങ്ങളിൽ കൊടുമുടികൾ കാണപ്പെടും. ഇതുവരെയും അന്യരും പരദേശികളുമായിരുന്ന ദൈവജനം ഈ സമാധാനപൂർണമായ സമതലങ്ങളിൽ ജീവജല നദിയുടെ കരയ്ക്ക് തങ്ങളുടെ ഒരു ഭവനം കണ്ടെത്തും. എന്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സ്വൈര്യമുള്ള വിശ്രാമ സ്ഥലങ്ങളിലും പാർക്കും. ഇനി നിന്റെ ദേശത്ത് സാഹസവും നിന്റെ അതിരിനകത്ത് ശൂന്യവും നാശവും കേൾക്കുകയില്ല. നിന്റെ മതിലുകൾക്ക് രക്ഷയെന്നും നിന്റെ വാതിലുകൾക്ക് സ്തുതിയെന്നും നീ പേർ പറയും. അവർ വീടുകളെ പണിതു പാർക്കും. അവർ മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കും. അവർ പണിക മറ്റൊരുത്തൻ പാർക്ക എന്ന് വരികയില്ല. എന്റെ വൃതന്മാർ തന്നെ തങ്ങളുടെ അധ്വാന ഫലം അനുഭവിക്കും. യെശയ്യാവ് 32:18, 60:18, 65:21-22. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും. നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. മുള്ളിനു പകരം സരളവൃക്ഷം മുളയ്ക്കും. പറക്കാരയ്ക്ക് പകരം കൊളുന്തും മുളയ്ക്കും. ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും. പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോടുകൂടെ കിടക്കും. ഒരു ചെറിയ കുട്ടി അവയെ നടത്തും. എന്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. യെശയ്യാവ് 35:1, 11:6-55, 55:13. സ്വർഗത്തിൽ വേദന ഉണ്ടായിരിക്കുകയില്ല. അവിടെ കണ്ണുനീർ ഉണ്ടായിരിക്കുകയില്ല. വിലാപയാത്ര ഉണ്ടായിരിക്കുകയില്ല. ഇനി മരണം ഉണ്ടാകുകയില്ല. ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. എനിക്ക് ദീനമെന്ന് യാതൊരു നിവാസിയും പറയുകയില്ല. അതിൽ പാർക്കുന്ന ജനത്തിന്റെ അകൃത്യം മോചിക്കപ്പെട്ടിരിക്കും. വെളിപ്പാട് 21:4-5. യെശയ്യാവ് 33:24. മഹത്വപൂർണവും പുതിയ ഭൂമിയുടെ തലസ്ഥാനവുമായ പുതിയ യെരുശലേം അവിടെയുണ്ട്. യഹോവയുടെ കയ്യിൽ നീ ഭംഗിയുള്ള കിരീടവും നിന്റെ ദൈവത്തിന്റെ കയ്യിൽ രാജമുടിയുമായിരിക്കും. അതിന്റെ ജ്യോതിസ് ഏറ്റവും വിലയേറിയ രത്നത്തിന് തുല്യമായി സ്ഫടിക സ്വച്ഛതയുള്ള സൂര്യകാന്തം പോലെ ആയിരുന്നു. ജാതികൾ അതിന്റെ വെളിച്ചത്തിൽ നടക്കും. ഭൂമിയുടെ രാജാക്കന്മാർ തങ്ങളുടെ മഹത്വം അതിലേക്ക് കൊണ്ടുവരും. കർത്താവ് പറയുന്നു, ഞാൻ യെരുശലേമിനെ കുറിച്ച് സന്തോഷിക്കുകയും എന്റെ ജനത്തെക്കുറിച്ച് ആനന്ദിക്കുകയും ചെയ്യും. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. അവൻ അവരോടുകൂടെ വസിക്കും. അവർ അവന്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. യെശയ്യാവ് 62:3, 21:11-24. യെശയ്യാവ് 65:19, 21:3. ദൈവത്തിന്റെ നഗരത്തിൽ രാത്രി ഉണ്ടായിരിക്കുകയില്ല. ആരും വിശ്രമം ആഗ്രഹിക്കുകയോ ആവശ്യമായി വരികയോ ചെയ്യുകയില്ല. ദൈവ ഇഷ്ടം ചെയ്യുന്നതിലോ അവന്റെ നാമത്തിന് സ്തുതി അർപ്പിക്കുന്നതിലോ ആരും തളർന്നു പോകുകയില്ല. പ്രഭാതത്തിലെ നവോന്മേഷം നമുക്കെല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. അതൊരിക്കലും മാറിപ്പോകുകയുമില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. വെളിപ്പാട് 22:5. മധ്യാഹ്ന സൂര്യന്റെ ശോഭയെ ജയിക്കുന്ന അളവുകൂടാത്ത ഉജ്ജ്വല പ്രഭ ആ വെളിച്ചത്തിനുണ്ടായിരിക്കും. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും മഹത്വം ആ മങ്ങാത്ത വെളിച്ചത്താൽ നിറയും. രക്ഷിക്കപ്പെട്ടവർ സൂര്യനില്ലാത്ത മഹത്വത്തിൽ നിത്യതയോളം ജീവിക്കും. മന്ദിരം അതിൽ കണ്ടില്ല. സർവശക്തിയുള്ള ദൈവമായ കർത്താവും കുഞ്ഞാടും അതിന്റെ മന്ദിരമാകുന്നു. വെളിപ്പാട് 21:22. ദൈവജനം പിതാവും പുത്രനുമായി തുറന്ന സംസർഗം ചെയ്യാൻ പ്രത്യേക പദവിയുള്ളവരായിരിക്കും. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു. 1 കൊരിന്ത്യർ 13:12. പ്രകൃതിയിലൂടെയും മനുഷ്യരോടുള്ള ദൈവത്തിന്റെ ഇടപെടലുകളിലൂടെയും ദൈവത്തിന്റെ പ്രതിച്ഛായ കണ്ണാടിയിൽ എന്ന പോലെ നാം ഇന്ന് കാണുന്നു. എന്നാൽ അന്ന് മൂടുപടം നീങ്ങിയവരായി ദൈവത്തെ മുഖാമുഖമായി കാണും. നാം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അവന്റെ മുഖപ്രകാശം അനുഭവിക്കും. വീണ്ടെടുക്കപ്പെട്ട ജനം അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ദൈവം തന്നെ മനുഷ്യരോട് കാണിച്ച സ്നേഹവും കരുണയും അവിടെ സത്യമായും മധുരതരമായും പ്രകടമാകും. വിശുദ്ധന്മാരുമായുള്ള പരിശുദ്ധ സംസർഗം, അനുഗ്രഹിക്കപ്പെട്ട മാലാഖമാരുമായി ഒരുമയുള്ള സാമൂഹ്യ ജീവിതം, കുഞ്ഞാടിന്റെ തിരുരക്തത്താൽ തങ്ങളുടെ അങ്കികളെ വെളിപ്പിച്ച എല്ലാ യുഗങ്ങളിലെയും വിശ്വസ്തർ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബാംഗങ്ങളെയും ഒന്നിച്ചു ചേർക്കുന്ന വിശുദ്ധ ബന്ധം എന്നിവ വീണ്ടെടുക്കപ്പെട്ടവരുടെ സന്തോഷത്തിന് രൂപം കൊടുക്കുവാൻ സഹായിക്കുന്നു. Ephesians 3:15. സൃഷ്ടിപ്പിൻ ശക്തിയുടെ അത്ഭുതങ്ങളെയും വീണ്ടെടുപ്പിൻ സ്നേഹത്തിൻ്റെ രഹസ്യങ്ങളെയും കുറിച്ച് ഒരിക്കലും മങ്ങാത്ത സന്തോഷത്തോടെ അവിടെയുള്ള ശാശ്വത മനസ്സുകൾ ധ്യാനിക്കും. ദൈവത്തെ വിസ്മരിക്കുന്നതിന് പരീക്ഷിക്കുന്ന ക്രൂരനും വഞ്ചകനുമായ ശത്രു അവിടെ ഉണ്ടായിരിക്കുകയില്ല. ഓരോ ബുദ്ധിശക്തിയും കഴിവുകളും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ജ്ഞാനസമ്പാദനം മനസ്സുകളെ തളർത്തുകയോ ഊർജം നഷ്ടമാക്കുകയോ ചെയ്യുകയില്ല. അവിടെ ഏറ്റവും ബൃഹത്തായ സംരംഭങ്ങൾ നടക്കും. ഏറ്റവും ഉയർന്ന അഭിലാഷങ്ങൾ യാഥാർത്ഥ്യമാകും. ഏറ്റവും വലിയ ഉത്കർഷേച്ഛ സഫലീകരിക്കപ്പെടും. എങ്കിലും കീഴടക്കാൻ വീണ്ടും വിജ്ഞാനത്തിൻ്റെ കൊടുമുടികൾ കണ്ടെത്തും. പ്രശംസാർഹമായ പുതിയ അത്ഭുതങ്ങളും ഉൾക്കൊള്ളേണ്ട പുതിയ സത്യങ്ങളും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ശക്തി ഉണർത്തുന്ന പുതിയ വിഷയങ്ങളുണ്ടാകും. വീണ്ടെടുക്കപ്പെട്ടവർക്ക് പഠിക്കുന്നതിന് വേണ്ടി പ്രപഞ്ചത്തിലെ മുഴുവൻ നിക്ഷേപങ്ങളെയും തുറന്നുകൊടുക്കും. മർത്യതയുടെ തടസ്സങ്ങൾ കൂടാതെ അവർ വിദൂര ലോകങ്ങളിലേക്ക് തളർന്നു പോകാതെ പറക്കും. മനുഷ്യൻ്റെ ദുഃഖങ്ങളുടെ ദൃശ്യത്താൽ വീർപ്പുമുട്ടിയിരുന്ന മറ്റു ലോകങ്ങളിലെ നിവാസികൾ ആത്മാക്കളുടെ വീണ്ടെടുപ്പിൻ്റെ വാർത്ത കേട്ട് സന്തോഷത്തിൻ്റെ പാട്ടുകൾ പാടും. അവർണനീയമായ സന്തോഷത്തോടെ ഭൂവാസികൾ വീഴ്ച ഭവിക്കാത്ത ജീവികളുടെ സന്തോഷത്തിലേക്കും പരിജ്ഞാനത്തിലേക്കും പ്രവേശിക്കും. ദൈവത്തിൻ്റെ കൈവേലയെപ്പറ്റി യുഗായുഗങ്ങളായി നേടിയ അറിവും ജ്ഞാനവും ധ്യാനപൂർവം അവർ പങ്കുവയ്ക്കും. സൃഷ്ടികർത്താവിൻ്റെ സിംഹാസനത്തിന് ചുറ്റും വലം വയ്ക്കുന്ന സൂര്യനക്ഷത്രാദികളുടെ ഘടനയും പ്രവർത്തന നിയമങ്ങളും സൃഷ്ടിമഹത്വത്തിൻ്റെ മങ്ങലില്ലാത്ത ദൃശ്യങ്ങളും അവർ കണ്ണിമയ്ക്കാതെ നോക്കിക്കാണും. ഏറ്റവും ചെറിയത് മുതൽ ഏറ്റവും വലിയതുവരെയുള്ള എല്ലാറ്റിന്മേലും സൃഷ്ടികർത്താവിൻ്റെ നാമം എഴുതപ്പെട്ടിരിക്കുകയും അവയിലെല്ലാം ദൈവശക്തിയുടെ വ്യാപ്തി വെളിപ്പെടുകയും ചെയ്യും. നിത്യതയുടെ വർഷങ്ങൾ കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെയും ക്രിസ്തുവിൻ്റെയും ഉന്നതമായതും മഹത്വപൂർണവുമായ വെളിപ്പാടുകൾ കൂടുതൽ പ്രകടമാകും. അറിവ് പുരോഗമിക്കുന്നതിനോടൊപ്പം സ്നേഹവും ഭയഭക്തിയും സന്തോഷവും വർദ്ധിക്കും. മനുഷ്യർ ദൈവത്തെക്കുറിച്ച് പഠിക്കുന്തോറും തൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള മതിപ്പ് വർദ്ധിക്കും. സാത്താനുമായുള്ള വൻവിവാദത്തിൻ്റെ നേട്ടങ്ങളെയും വീണ്ടെടുപ്പിൻ്റെ ഔന്നത്യത്തെയും അവർക്ക് മുമ്പിൽ യേശു തുറക്കുമ്പോൾ വീണ്ടെടുക്കപ്പെട്ടവരുടെ ഹൃദയങ്ങൾ തീക്ഷ്ണമായ ഭക്തിയാൽ പുളകിതമാകും. അവർ അത്യാഹ്ലാദത്തോടെ സ്വർഗവീണകൾ മീട്ടും. 10,000 10,000ങ്ങളും 1,000 1,000ങ്ങളും ഒത്തൊരുമിച്ച് ഊർജ്ജസ്വലമായി സ്തുതിഗീതങ്ങൾ ആലപിക്കും. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. Revelation 5:13. വൻപോരാട്ടം അവസാനിക്കുന്നു. പാപവും പാപികളും ഇനി മേലാൽ ഇല്ല. സർവഭൂമിയും വിശുദ്ധമായി. ഒരുമയുടെയും സന്തോഷത്തിൻ്റെയും ഒരേ തുടിപ്പാണ് സർവസൃഷ്ടിയിലുമുള്ളത്. എല്ലാറ്റിനെയും സൃഷ്ടിച്ചവെങ്കിൽ നിന്ന് ജീവനും വെളിച്ചവും സന്തോഷവും അതിരില്ലാത്ത പ്രദേശങ്ങളിലേക്കൊഴുകും. അതിസൂക്ഷ്മമായ അണുമുതൽ ഏറ്റവും വലിയ ലോകം വരെ ജീവനുള്ളതും ഇല്ലാത്തതുമായ എല്ലാം തങ്ങളുടെ മങ്ങലില്ലാത്ത സൗന്ദര്യത്തിലും തികഞ്ഞ സന്തോഷത്തിലും ദൈവം സ്നേഹമാകുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു.